Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. കർത്താവിനെ സ്തുതിക്കുവിനെന്ന് ആരംഭത്തിലും അവസാനത്തിലും ആഹ്വാനം ചെയ്യുന്ന ഈ സമ്പൂർണ്ണ സ്തുതിപ്പിൻ്റെ, അതായത് 147-ാം ഗീതത്തിൻ്റെ ഒരു പൊതു അവലോകനത്തിലേക്ക് നാം കടക്കുകയാണെന്ന് ആരംഭത്തിൽ തന്നെ സ്തുതിക്കാനുള്ള കാരണം പറയുകയും ഗീതത്തിൻ്റെ ലക്ഷ്യവും ലക്ഷണവും തരവുമെല്ലാം ഗായകൻ വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നുണ്ട്. സ്തുതിക്കുന്നത് മനോഹരമാണ്, ആനന്ദദായകമാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളും സൃഷ്ടികർമ്മവും സ്തുതിക്കപ്പെടേണ്ടതാണ്. അവിടുന്ന് ജെറൂസലേമിനെ പുനരുദ്ധരിക്കുകയും വിപ്രവാസികളെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് സുഖപ്പെടുത്തുന്നവനാണ്. അവിടുത്തേക്ക് സാർവത്രിക ശക്തിയുണ്ട്. നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച് അവയ്ക്ക് അവിടുന്ന് പേര് നൽകിയിരിക്കുന്നു. അവിടുത്തെ ശക്തിയും പ്രതാപവും ജ്ഞാനവും സീമാതീതമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെയും സൃഷ്ടിയുടെയും സംരക്ഷണത്തിൻ്റെയുമെല്ലാം ശക്തി ഒന്നുതന്നെയാണ്. ഗായകൻ അത് പദങ്ങളിൽ സ്ഥാപിക്കുന്നുണ്ട്. അവിടുന്ന് എളിയവരെ തുണയ്ക്കുകയും പാവങ്ങളെയും പരിതക്തരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പരിപാലിക്കുകയും ചെയ്യുന്നു. അതിനാൽ നമുക്ക് അവിടുത്തെ സ്തുതിക്കാം എന്ന് ഗായകൻ പ്രഖ്യാപിക്കുകയും സകലരെയും അതിനായി ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയുമാണ്. പിന്നെ ഇത് ആലപിച്ചത് രമേശ് മുരളിയും സംഘവുമാണ്.
ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
ദൈവത്തെ സ്തുതിക്കുന്നിടത്തോളം ശ്രേഷ്ഠതരമായൊരു കാര്യം അല്ലെങ്കിൽ മഹത്തരമായൊരു കാര്യമില്ലെന്ന് ഗായകൻ സ്ഥാപിക്കുന്നതാണ്. സ്തുതിപ്പിന് പ്രേരിപ്പിക്കുന്ന കാരണങ്ങളിലൊന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ, പരിമിതികളില്ലാത്ത, അപരിമേയമായ സൃഷ്ടിവൈഭവമാണ്. രണ്ടാമത്തേത് അവിടുത്തെ അനന്തമായ കാരുണ്യമാണ്. ഇത് മനുഷ്യനസാധ്യമാണ്. ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയും ജ്ഞാനവും പ്രതിഫലിപ്പിക്കുന്നത് അവിടുത്തെ അനന്തമായ കാരുണ്യത്തിലാണ്. അവിടുത്തെ സർവപ്രവൃത്തികളും മനുഷ്യനെ അവിടുത്തെ സ്തുതിക്കാൻ, സ്തുതിപ്പിന് പ്രേരിപ്പിക്കുന്നതാണ്. അതിനാൽ നാം സ്തുതിക്കുന്ന ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണമെന്ന് പ്രസ്താവിക്കുന്ന സങ്കീർത്തകൻ കിന്നരം മീട്ടിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് കൃതജ്ഞതയർപ്പിക്കാനുള്ള ആഹ്വാനമാണ് സങ്കീർത്തകൻ പദങ്ങളിലൂടെ, ആദ്യത്തെ പദങ്ങളിലൂടെ നൽകുന്നത്. എക്കാലത്തും മനുഷ്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു നിഷ്ഠയാണ് സങ്കീർത്തകൻ പദങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഉദ്ബോധിപ്പിക്കുന്നത്. സ്രഷ്ടാവായ ദൈവത്തോട് മനുഷ്യൻ എക്കാലത്തും നന്ദിയുള്ളവരായിരിക്കണമെന്ന് സങ്കീർത്തകൻ ഈ ഗീതത്തിൽ അങ്ങനെ പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നുണ്ട്. പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ കർത്താവ് നിയന്ത്രിക്കുന്നു. മനുഷ്യൻ്റെ ജീവിത മത്സരം ഫലഭുഷ്ടമാക്കുന്നു. അവിടുന്ന് സർവജീവജാലങ്ങളെയും തീറ്റിപ്പോറ്റുന്നു. മനുഷ്യൻ്റെ ശക്തിയും തന്ത്രങ്ങളും ദൈവീക ശക്തിക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് ഗായകൻ സ്ഥാപിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ മുന്നിൽ അതിനാൽ പ്രസക്തമാകുന്ന ദൈവഭയവും അവിടുത്തെ കാരുണ്യത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പുമാണ് കൂടുതൽ പ്രസക്തമാകുന്നത്. ദ ഫിയർ ഓഫ് ഗാഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവഭയം വിജ്ഞാനത്തിൻ്റെ ആരംഭമാണ് എന്ന സജ്ഞ ഇവിടെ വളരെ സ്പഷ്ടമായി സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഇനി പ്രകൃതി പ്രതിഭാസങ്ങളായ മഴയും വെയിലും മഞ്ഞും കാറ്റും സസ്യങ്ങളുമെല്ലാം മൃഗങ്ങളുമെല്ലാം അവയുടെ വളർച്ചയും ഫലദായകത്വവും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് സങ്കീർത്തകൻ പദങ്ങളിൽ വ്യക്തമാക്കുന്നു, എണ്ണി എണ്ണി പറയുന്നു. വൻവൃക്ഷങ്ങളും ചെറുചെടികളുമെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി മാഹാത്മ്യമാണ് പ്രകടമാക്കുന്നത്. ഒന്നും നമുക്ക് നിസാരമായി കാണാനില്ല. സൃഷ്ടിയുടെ അത്ഭുതം ദർശിക്കുന്ന ഒരു മനുഷ്യൻ അവയെ ആദരിക്കുകയും പ്രകൃതിയെ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് ചെയ്യണമെന്ന് സങ്കീർത്തകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് പദങ്ങളിലൂടെ.
അവിടുന്നു നിന്റെ അതിർത്തികളിൽ സമാധാനം പാലിക്കുന്നു, വിശിഷ്ടമായ ഗോതമ്പു കൊണ്ടു നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്നു ഭൂമിയിലേക്കു കൽപ്പനകളയക്കുന്നു, അവിടുത്തെ വചനം ഞങ്ങളിലേക്കിന്നു പാഞ്ഞു വരുന്നു.
ഈ ഗീതത്തിൻ്റെ അവലോകനത്തിൽ സ്പഷ്ടമായി വരുന്ന, തെളിഞ്ഞു വരുന്ന മറ്റൊരു ചിന്ത, ദൈവിക സാന്നിധ്യത്തിൻ്റെ വിശുദ്ധ നഗരവും തീർത്ഥാടന കേന്ദ്രവുമായ ജെറൂസലേമിലെത്തുന്ന തീർത്ഥാടകരോട്, അതായത് ഇസ്രായേൽ ജനത്തോട്, എന്തിന് നിങ്ങളോടും എന്നോടും കർത്താവിനെ സ്തുതിക്കാൻ ഗായകൻ ആഹ്വാനം ചെയ്യുന്നതാണ് ഈ ഗീതത്തിൻ്റെ യഥാർത്ഥമായ പശ്ചാത്തലമെന്ന് വളരെ വ്യക്തമാണ്. ഇത് അല്പം വിശകലനം ചെയ്യുകയാണെങ്കിൽ, ജെറൂസലേമിൻ്റെ മതിലുകളും കവാടങ്ങളും കമാനങ്ങളും പുനരുദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് പ്രകൃതിയെയും അതിൻ്റെ പ്രതിഭാസങ്ങളെയും നിയന്ത്രിക്കുന്നു, വത്സരം ഫലപുഷ്ടമാക്കുന്നു, അവിടുന്ന് സർവ്വജീവജാലങ്ങളെയും തീറ്റിപ്പോറ്റുന്നു. ഇതെല്ലാം കാണുമ്പോൾ സങ്കീർത്തകൻ ധ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ ശക്തിയും തന്ത്രങ്ങളും ദൈവത്തിൻ്റെ ശക്തിക്ക് മുന്നിൽ ഒന്നുമല്ല. ദൈവത്തിൻ്റെ മുന്നിൽ വിലപ്പെട്ടത് നാം അവിടുത്തെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രഘോഷകരും സാക്ഷികളുമാകുക, ദൈവത്തോട് നന്ദിയുള്ളവരായി വിശ്വസ്തതയോടെ ജീവിക്കുക എന്നതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വൈവിധ്യമാണ് നാം കാണുന്നത്! ഒന്ന് മറ്റൊന്നിനെ വെല്ലുന്ന ശോഭയാർന്നും ഭംഗിയിലുമാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആകാശവിധാനത്തിലെ പറവകളും ജലപ്പരപ്പിലെ മത്സ്യങ്ങളിലും കുന്നുകളിലും താഴ്വാരങ്ങളിലും സസ്യലതാദികളിലും പുൽപ്പരപ്പിലും പൂമരത്തിലും പുഷ്പങ്ങളിലുമെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയും സൗന്ദര്യവുമാണ്. അവയുടെ രൂപത്തിലും ഭാവത്തിലും വർണ്ണത്തിലുമെല്ലാം എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കാണുന്നത്, നിരീക്ഷിക്കപ്പെടുന്നത്! സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കത്തക്ക വിധത്തിൽ മഹത്തമവും ശ്രേഷ്ഠവും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതുമാണ് അവിടുത്തെ സൃഷ്ടിയുടെ മഹാത്മ്യം. സങ്കീർത്തകനോടൊപ്പം നമുക്ക് പ്രഘോഷിക്കാതിരിക്കാനാകുമോ?
ഓ ദൈവമേ, അങ്ങെത്ര മഹോന്നതനാണ്, അങ്ങെത്ര മഹോന്നതനാണ്.
അവിടുന്നു യാക്കോബിനു തൻ്റെ കൽപ്പനകൾ നൽകുന്നു, ഇസ്രായേലിനും തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്കായി അവിടുന്ന പ്രകാരം കൽപ്പനകൾ നൽകുന്നില്ല, അവിടുത്തെ പ്രമാണങ്ങൾ അവർക്കിന്നുമെന്നും അജ്ഞാതമാണ്.
ജെറൂസലേമേ, കർത്താവിനെ സ്തുതിക്കുക, നിന്റെ മാതൃ
പിന്നെയും സങ്കീർത്തകൻ പദങ്ങളിലൂടെ പ്രഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെയാണ്. വരികൾ വിളിച്ചോതുന്നത് അവിടുത്തെ ഐശ്വര്യവും സമ്പന്നതയും വിളയും സമൃദ്ധിയും തരുന്ന ദൈവത്തെയാണ്. അവിടുത്തെ വചനം കൽപ്പന ഒരു സന്ദേശവാഹകനെ പോലെ വന്ന് മഞ്ഞു പെയ്യിക്കുകയും ആലിപ്പഴം വിതറുകയും ജലാശയങ്ങളെ ഘനീഭവിപ്പിക്കുകയും കാറ്റു വിതയ്ക്കുകയും മഞ്ഞൊരുക്കുകയും ചെയ്യുന്നു. അങ്ങനെയെല്ലാം നമുക്കായി നൽകുവാൻ, എല്ലാം സൃഷ്ടിക്കുവാൻ കേൾപ്പുള്ള അവിടുത്തെ കരുത്ത് പ്രഘോഷിച്ച ശേഷം ഗായകൻ ദൈവത്തിൻ്റെ സൃഷ്ടിവൈഭവത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അതുവഴി സൃഷ്ടികളായ നാം അവിടുത്തെ പ്രകീർത്തിക്കണമെന്ന് സങ്കീർത്തകൻ പഠിപ്പിക്കുന്നു, സ്ഥാപിക്കുന്നു, നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ലോകത്ത് എന്തിന്, നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ, ജീവിത പരിസരങ്ങളിൽ നാം കാണുന്ന രൂപവ്യത്യാസവും ഭംഗി വ്യത്യാസവും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിവൈവിധ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് നാം അംഗീകരിക്കണം, മനസ്സിലാക്കണം. അവയുടെ സൃഷ്ടിയും ഓരോന്നിൻ്റെയും തിരഞ്ഞെടുപ്പും സ്രഷ്ടാവിൻ്റേതാണ്, ദൈവത്തിൻ്റേതാണ്, ദൈവം തന്നതാണ്. ഈ അടിസ്ഥാന വീക്ഷണം നമുക്കില്ലെങ്കിൽ ഒരിക്കലും നാം സംതൃപ്തരായിരിക്കില്ല. അതിനാൽ താരതമ്യപ്പെടുത്തലുകൾക്കോ വിവേചനത്തിനോ വർണ്ണവർഗ വ്യത്യാസങ്ങൾക്കോ ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. ദൈവം നൽകുന്നതാണ് ഇവയെല്ലാം, ഈ ഭംഗിയും നിറവും വൈവിധ്യങ്ങളും കുറവും കൂടുതലും കറുപ്പും വെളുപ്പും എല്ലാം എന്ന് ദൈവം തരുന്നതാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം. പ്രകൃതിയിലുള്ളതുപോലെ തന്നെയാണ് അത് നമ്മിലുമുള്ളത്, മനുഷ്യരിലും ഉള്ളത് എന്നോർക്കണം. ഇത് അംഗീകരിക്കാനായാൽ ജീവിതത്തിൽ എന്ത് കുറവുണ്ടെങ്കിലും, ഏറ്റക്കുറവുകളുണ്ടെങ്കിലും, ദൗർബല്യമുണ്ടെങ്കിലും ദൈവത്തെ സ്തുതിച്ചും അവിടുത്തേക്ക് നന്ദി അർപ്പിച്ചും പിന്നെ അവിടുന്ന് പ്രത്യാശയർപ്പിച്ചും മുന്നേറാൻ സാധിക്കും. നമുക്ക് സാധിക്കണം. നാം മറ്റുള്ളവരുടെ ഉയർച്ചയിലോ കഴിവ് കൂടുതലിലോ അസൂയപ്പെടേണ്ടതില്ല. ദൈവം നമുക്ക് തന്നതിൽ സംതൃപ്തരായി അതിലൂന്നി വളരാം, വലുതാകാം, അവിടുത്തെ സ്തുതിക്കാം, പ്രകീർത്തിക്കാം, അവിടുത്തേക്ക് നന്ദി അർപ്പിക്കാം. സങ്കീർത്തകനോടൊപ്പം, എന്റെ ദൈവമേ ഞാനങ്ങെ സ്തുതിക്കുന്നു, എന്റെ നാഥനെ ഞാനങ്ങെ പുകഴ്ത്തുന്നു, എന്റെ ദൈവമേ ഞാനങ്ങെ വാഴ്ത്തുന്നു, എന്റെ നാഥനെ ഞാനങ്ങെ പുകഴ്ത്തുന്നു.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
അവിടുന്നു നിന്റെ അതിർത്തികളിൽ സമാധാനം പാലിക്കുന്നു, വിശിഷ്ടമായ ഗോതമ്പു കൊണ്ടു നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്നു ഭൂമിയിലേക്കു കൽപ്പനകളയക്കുന്നു, അവിടുത്തെ വചനം ഞങ്ങളിലേക്കിന്നു പാഞ്ഞു വരുന്നു.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനം 147 പൊതു അവലോകനമാണ് നാം ശ്രവിച്ചത്. അവതരണം ഫാദർ വില്യം നെല്ലിക്കൽ. അടുത്ത പ്രക്ഷേപണത്തിൽ സങ്കീർത്തനം 138 പഠനം നമുക്ക് ആരംഭിക്കാം.